ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू केतोपनिषद डिस्कोर्स इन मलयालम प्रेजेंटेड बाय श्री कैवल्यानंद। थैंक यू। ओम नमः शिवाय।
അജ്ഞാനന്റെ സ്വരൂപം തന്നെ നിഷ്കാമമാണ്. അജ്ഞാനം ഒന്നും പ്രാർത്ഥിക്കരുത്, തന്റെ സ്വരൂപത്തെ തന്നെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അജ്ഞാനം എന്ന സ്വരൂപത്തെ തന്നെയാണ് പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. തന്റെ ലക്ഷ്യമായിരിക്കുന്നത് താൻ തന്നെ. ആത്മനാ ഏവ ആത്മാ ലഭ്യതി പറയുന്നതിൽ ആത്മാവിനെ പ്രാപിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ഇവിടെ രണ്ടില്ല, സാധിക്കുന്നതിനും സാധ്യവുമായി രണ്ടില്ല. അതാണ് ഇവിടുത്തെ വിശേഷത. മറ്റ് ഏതെങ്കിലും ഒന്നിനെ പ്രാപിക്കുന്നതിനല്ല, ആത്മന ഏവ തന്നാൽ തന്നെ ആത്മാ താൻ ലഭ്യതി നേടപ്പെടുന്നു എന്നുള്ള അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏകൽ നേരത്തെ പറഞ്ഞ അനന്യഭാവനയെ സൂചിപ്പിക്കുകയാണ്. അന്യമായ തരത്തിൽ ആത്മാവിനെ നേടാൻ പറ്റത്തില്ല എന്നാണ്. അതാണ് എം ഏവ ഏഷവണ്ണത്തെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സ്വാത്മാനം എന്ന് വെച്ചാൽ തന്റെ സ്വരൂപത്തെ തന്നെ ഏഷവണ്ണതെ ഇവൻ പ്രാപിക്കുന്നത്. തന്റെ സ്വരൂപത്തെ തന്നെയാണ് എം ആത്മാവിനെ തന്റെ സ്വരൂപത്തെ തന്നെയാണ് ഏഷവണ്ണതെ ഇവൻ പ്രാർത്ഥിക്കുന്നത് നേടുന്നത്. തീന ലഭ്യ അപ്പൊ നേടുന്നത് വസ്തു അതും താൻ തന്നെയാണ്. തീന ആത്മന ആത്മാവിനാൻ ലഭ്യമായിരിക്കുന്നുണ്ട്, അതും താൻ തന്നെയാണ്. തീന ലഭ്യ പ്രാർത്ഥിക്കുന്നത് താൻ, നേടുന്നത് തന്നെ തന്നെ. തീന ലഭ്യ പശ്യ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഷ്ഠാത സ്വരൂപനായിരിക്കുന്ന ആത്മാവ് ഏഷ ആത്മാ വിവർണത്തെ മനസ്സ്യ ഏഷ ആത്മാ വിവർണത്തെ പ്രകാശേരി തസ്യ ഏഷ ആത്മാ വിവർണത്തെ തസ്യ പറയുന്നു ആത്മകാമസ്യ ആത്മാവിനെ കാമിക്കുന്നവൻ മുക്ഷു അവന് ഏഷ ആത്മാ അവന്റെ ആ സ്വരൂപം ആത്മാവിനെ ആഗ്രഹിക്കുന്നവന് അവന്റെ സ്വരൂപം വിവർണത്തെ പ്രകാശേരി അത് പ്രകാശിപ്പിക്കുന്നു. അവന്റെ സ്വരൂപം അവന് തന്നെ പ്രകടമാകുന്നു. പാരമാർത്ഥകീ തലും സ്വാം സ്വകീയ സ്വയാഥാത്മ്യം. ആത്മാവ് എന്ത് ചെയ്യുന്നു, അവന്റെ സ്വരൂപം എന്ത് ചെയ്യുന്നു, അവനെ പ്രകാശിപ്പിക്കുന്നു. എന്തിനെ പ്രകാശിപ്പിക്കുന്നു? പാരമാർത്ഥികീ തലവും പാരമാർത്ഥികമായ തന്റെ സ്വരൂപത്തെ തലവും സ്വാം സ്വകീയം തന്റെ സ്വയാഥാത്മ്യം തനു എന്ന് പറഞ്ഞാൽ തന്നെ തന്റെ യാഥാത്മ്യം അവനെ പ്രകാശേരി പ്രകടമാക്കുന്നു. അപ്പൊ ഈ ആത്മാവ് തന്റെ ആത്മാ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകടമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അന്യമായി ഒന്നിനെ പ്രാപിക്കുന്നില്ല. ഒരു സാധകൻ തന്റെ സാധ്യമായിരിക്കുന്ന അന്യമായി ഒന്നിനെ പ്രാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ചെന്താണോ ആത്മാവ് സ്വയം പ്രകടമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആത്മാവ് അല്ലെങ്കിൽ ഒരു സാധകന് അത് സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം വെളിപ്പെടുകയാണ് ചെയ്യുന്നത്, അതവനെ കണ്ടെത്തുകയല്ല. എന്നാലും നമ്മളൊരു വസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ അത് അന്യമായിരിക്കും. നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്താം, മറന്നുപോയ ഒന്നിനെ കണ്ടെത്താം, അങ്ങനെയല്ല നമ്മൾ കണ്ടെത്തുന്നു. കണ്ടെത്തുന്ന വസ്തുക്കളെല്ലാം അന്യമായിരിക്കും. ഇവിടെ കണ്ടെത്തുകയല്ല മറിച്ച് സ്വയം വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രകാശി അത് വെളിപ്പെടുത്തുന്നു. ആര്? തന്റെ താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പൊ തനിക്ക് എന്തിനും തന്നെ വെളിപ്പെടുത്തേണ്ട ആവശ്യം പറയുന്നു. തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മരിച്ചിരിക്കുന്നു. അപ്പൊ ആ യഥാർത്ഥ സ്വരൂപത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഇവിടെ നേടുന്നു എന്ന് പറയുന്നത്. വായു ഗ്രന്ഥം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നുമില്ല. ഗ്രന്ഥവും ബുദ്ധിശക്തിയും എല്ലാം എന്താണ്? ഇതിന്റെ ഉപകരണങ്ങളാണ്, അത് ഇതിന്റെ സ്വരൂപമാണ്. എന്റെ സ്വരൂപം എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുകയാണ്. പരിശ്രമത്തിലൂടെ നേടുന്നതല്ല, ബുദ്ധിശക്തി കൊണ്ട് കണ്ടെത്തുന്നതല്ല, ശാസ്ത്രപാണ്ഡിത്യത്തിലൂടെ അറിയുന്നതല്ല, എന്നാൽ അത് സ്വയം വെളിപ്പെടുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത് പ്രകാശേരി എന്ന് പറയുന്നത്. ഇവരുടെ ആത്മാ വിവരണതേ പ്രകാശീതി പാരമാർത്ഥീ സ്വാം തനു സ്വകീയം യാഥാർത്ഥ്യം. തന്റെ യാഥാർത്ഥ്യത്തെ, തന്റെ വാസ്തവത്തെ അത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ അന്തിമമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ചരമ സാക്ഷാത്കാരം, അന്തിമമായ സാക്ഷാത്കാരം, ആത്മനാഭം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടെത്തം, പുതുതായ ഒരു അറിവിനെ നേട്, അങ്ങനെയൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതിന് വേറെ വാക്കിൽ പറഞ്ഞാൽ ഒരു സ്വയം പ്രകാശിക്കലാണ്, സ്വയം ഒരു വെളിപ്പെടലാണ്, അതാണ് അതിന്റെ ഒടുവിലത്തെ അവസ്ഥ. അതിന്റെ പാരമാർത്ഥികമായിട്ടുള്ള അവസ്ഥ അതാണ്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും എല്ലാം അതിന്റെ താഴ്ന്ന പടികളാണ്. ആത്മാന്വേഷണത്തിൽ നമ്മൾ പറയുന്ന സാധന രീതി പറയുന്ന സമാധി അനുഭവം എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? അതിന്റെ താഴ്ന്ന പടിയിലുള്ള കണ്ടെത്തലുകളാണ്. ഒരാൾ തന്റെ പരിശ്രമം കൊണ്ട് ഓരോരോ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതൊന്നും അതിന്റെ പാരമാർത്ഥികമായ സ്വരൂപമല്ല. അതിന്റെ പാരമാർത്ഥികമായ സ്വരൂപം വരുന്നതാണ് അവിടെ അന്വേഷണവുമില്ല, ഒരു കണ്ടെത്തലുമില്ല. പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെ പറയാം? അതിന്റെ ഒരു സ്വയം വെളിപ്പെടലാണ്, പ്രകാശവിധി. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് സ്വയം ആവിർഭാവമാണ്. അതാണ് ആത്മാവിന്റെ സ്വപ്രകാശം എന്ന് പറയുന്നത്. അതിനാണ് അവരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു അതിനാരും കണ്ടെത്തുക എന്ന മനസ്സിനെ വെളിപ്പെടുത്തുകയാണ്, തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുകയാണ്. എല്ലാവരും കണ്ടെത്തുന്നതല്ല എന്നാണ്. അതാണ് എന്റെ അന്തിമമായ അവസ്ഥ എന്നറിയാം. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അതിലേക്ക് ഉള്ള സഹായകങ്ങളാണ്. അന്തിമമായ അവസ്ഥയിലെത്തുന്നതിന് ഒരു പരിധിവരെ ഉള്ള സഹായങ്ങളല്ല, ഒരു പരിധിവരെ അതൊക്കെ സഹായിക്കുന്നതാണ് എന്നാണ്. നേരത്തെ പറഞ്ഞ ബഹുശ്രുതം, പല വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുക, മേധ മേധാശക്തി, ഏത് സ്വീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുവനവന്റെ അസംസ്കൃതമായ അവസ്ഥയിൽ നിന്ന് സംസ്കരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. ഒരു ജീവനെ സംസ്കരിക്കുന്നു, അല്ലാതെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിനല്ല. ആത്മാവിനെ ഒന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല, അവസ്ഥയും വെളിപ്പെടുന്നതാണ്. അപ്പൊ ഇതിലെല്ലാം ഉള്ളവർ പ്രസക്തിയും ഇതിന്റെ പരിമിതിയും കാണുകയാണ് ശാസ്ത്രത്തിന്റെ തന്നെ. ഇതിനൊന്നും പാടെ നിഷേധിക്കുന്നതല്ല, എന്നാൽ ഇത് ഒന്നും പൂർണ്ണമാണെന്നും പറയുന്നില്ല. അതാണ് ഇവിടെ ശ്രുതി പറയുന്നത്. ശാസ്ത്രത്തെ അവലംബിക്കുക, ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുമെന്ന് ഒരിക്കലും പറയുന്നില്ല. ശാസ്ത്രത്തിനൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിയെ ആശ്രയിക്കുക, ബുദ്ധിയെ ഇത് വെളിപ്പെടുത്തും, അതും പറയുന്നില്ല. എന്നിവയായിട്ട് ഇതിനൊക്കെയുള്ള ഓരോ സ്ഥാനങ്ങളെ അതാത് തലത്തിലുള്ള ഇതിന്റെ പ്രസക്തിയെ നിഷേധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രുതിക്കുള്ളത്. ഓരോന്നിനും ഓരോന്നിന്റെയും സ്ഥാനം, അതാതിന്റെ സ്ഥാനത്ത് ഓരോന്നിനും അതാതിന്റെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. പാരമാർത്ഥികമായി ഈ ഒരു ഉപായങ്ങളും ഉപകരിക്കുന്നില്ല, ഒരു പരിധിവരെ ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ശാസ്ത്രവും കർമ്മവും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഒരു പരിധിക്കപ്പുറം പിന്നെ ഇതിനൊന്നും അവിടെ ശേഷിയില്ല. ആത്മാവിനെ വെളിപ്പെടുത്തുന്ന കാര്യത്തിന് ഇതിനൊന്നും ശേഷിയില്ല. എന്നാൽ ഒരുവനെ നിന്ന നിലയിൽ നിന്ന് നിൽക്കുന്ന സ്ഥാനത്ത് മുന്നോട്ട് നയിക്കുന്നതിന് തന്നെ സഹായിക്കുന്നു. ഇപ്പൊ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഏത് സാധനമായാലും ശരി, ജ്ഞാനമായാലും ഭക്തിയായാലും യോഗമായാലും എന്ത് മാർഗമായാലും ശരി, ഒരു മാർഗവും ലക്ഷ്യമല്ല. മാർഗമായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ലക്ഷ്യമല്ല. ലക്ഷ്യത്തിൽ ഈ എല്ലാ മാർഗങ്ങളും അവിടെ അവസാനിക്കുന്നു. അത് എല്ലാ സാധനങ്ങളെ സംബന്ധിച്ചും എല്ലാത്തിനും ഒരുപോലെ ബാധകമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നമ്മുടെ ചിത്തത്തിന്റെ സംസ്കാരത്തിന് ഉപകരിക്കുന്ന ഇത്തരം സാധനങ്ങളെ ഉപേക്ഷിക്കുന്നു അർത്ഥവും. പ്രവചനങ്ങളെ ലഭ്യ പ്രവചനം കൊണ്ട് നേടാൻ പറ്റില്ല. ആ അന്തിമമായ സാക്ഷാത്കാരം പ്രവചനത്തിലൂടെ അല്ല നേടുന്നതെന്നാണ് അതിനർത്ഥം. നിത ആധ്യാത്മിക സാധനയിൽ പ്രവചനത്തിന് സ്ഥാനമില്ലെന്നല്ല അതിന്റെ അർത്ഥം. നമ്മളതിനെ വിപരീതമായി ഗ്രഹിച്ചിട്ട് എന്തെയും നമ്മുടെ ആ അജ്ഞാനാവസ്ഥയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് ഇതിന്റെ സഹായങ്ങളെല്ലാം തിരസ്കരിച്ചോളാം. അതുപോലെ തന്നെ എല്ലാവരും എന്താണ് ശാസ്ത്ര ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് തുടക്കത്തിൽ തന്നെ ചില നിഗമനങ്ങൾ കണ്ടെത്തി കഴിയുന്നവർ അതെല്ലാം എന്താണ് അജ്ഞാന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം അവധങ്ങളിൽ ഇത്തരം മന്ത്രങ്ങൾ വ്യാഖ്യാനിച്ച് എത്തിച്ചേരരുത്. ഓരോന്നിനും അതാതിന്റെ സ്ഥാനങ്ങളുണ്ട്, പ്രവചനം കൊണ്ട് ലഭിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയാണ്. പരമാർത്ഥമായി ആ പ്രവചനം കൊണ്ടല്ല ലഭിക്കുന്നത്, ആ സ്വയം പ്രകാശിക്കുന്നു. അവിടെ ഒരു സാധനവും അവിടെ പ്രയോജനപ്പെടുന്നില്ല, പക്ഷെ അതുവരെ എത്തിച്ചേരുന്നതിന് എല്ലാ സാധനങ്ങളും പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സാധനങ്ങളെ നിഷേധിക്കുക ആത്മാവിനെ തിരുത്തി കേട്ടതിന് ശേഷം. ചില അങ്ങനെയുണ്ട്, ചില എന്തിനുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു പഠിക്കും, അത്രയും അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാവാണ്, ആത്മാവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഇനി ഞാൻ ഗുരുവല്ല ശിഷ്യനുമല്ല, ഞാൻ എനിക്ക് ഒന്നുമില്ല, സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൃതകൃത്യരായിത്തീരുന്നവരുണ്ട്. അപ്പൊ അത്തരം അബദ്ധങ്ങളും കൊണ്ട് വിടാൻ പാടില്ല. അങ്ങനെ പറയുന്നവർക്ക് സ്വയം തന്നെ അറിയാം, ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അതും ശരിയല്ല. പിന്നെ എങ്ങനെയെങ്കിലും ഒന്നിനെ ആവലംബിച്ചിട്ട് ഇതാണ് ശരി, ബാക്കിയുള്ളതൊന്നും ശരിയല്ല, ശാസ്ത്രം മാത്രമായി അതുകൊണ്ടെല്ലാം നേടാൻ മറ്റൊന്നും ആവശ്യമില്ല എന്ന് വരുന്നവരുണ്ട്. അതും ശരിയല്ല, തന്റെ ബുദ്ധിയെ ആശ്രയിക്കുന്നു. കേവലം എന്തെങ്കിലും ഒരു ഉപാസനാ രീതിയെ സ്വീകരിച്ചുകൊണ്ട് അത് മാത്രം മതി, മറ്റൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്നത് ശരിയല്ല. അപ്പോൾ അധികാര ഭേദമനുസരിച്ച് ഇതിനെല്ലാം ഒരു ജീവന്റെ ഓരോ അവസ്ഥയിൽ ഇതിനെല്ലാം പ്രസക്തിയുണ്ട് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്തിമമായി ഒരു സാധനങ്ങളുമല്ല, ഒരു പരിശ്രമവുമല്ല, മറിച്ച് ഈ ആത്മാവ് സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. എനിക്കത് പറയുന്നത് പരിപൂർണമായ അഹന്ത ത്യാഗത്തിന് വേണ്ടി പറയുകയാണ്. ഏതെങ്കിലും തന്റെ അഹന്തയെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതൊരിക്കലും ഈ ആത്മസാക്ഷാത്കാരത്തിന് ഒരുത്തിന് എത്തിക്കത്തില്ല. ഏത് സാധന നമ്മൾ സ്വീകരിക്കുമ്പോഴും അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അഹന്ത അതിന് കൂട്ടിലേക്ക് അഹന്ത ആശ്രയിക്കും. അത് ഭക്തി ആണെന്ന് പറഞ്ഞാലും ശരി, ഭക്തിയാണ് അവിടെ അഹന്തയില്ല എന്ന് പറയാൻ ശരിയല്ല. ഭക്തനും വലിയ അഹന്തയാണ്, കാരണം അവനും താരതമ്യം ചെയ്യും. ഇവർ പറയും മറ്റു ഭക്തനേക്കാൾ എനിക്കാണ് കൂടുതൽ ഭക്തിയുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് അവർ പറയും മറ്റുള്ളവരെ കണ്ടിട്ട് പറയുന്നതാണ് അവൻ ശരിയായ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നത്, ശരിയായ മാർഗം എന്ന് പറയുന്ന ഭക്തിയാണ്, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഹന്ത വന്നു കഴിഞ്ഞു, അതിനും വരുന്നുണ്ട്. അപ്പോ തന്റെ മാർഗത്തിലുള്ള അത്തരം വിശ്വാസം അത് തന്നെ അഹന്ത ആണ്. അപ്പൊ ഏത് മാർഗത്തിലായാലും ശരി, അത് ശാസ്ത്രം അധ്യയനം ചെയ്താലും യോഗം അനുഷ്ഠിച്ചാലും ഭക്തിയിലായാലും ശരി, എല്ലാ മാർഗങ്ങളിലും അഹന്ത കൂട്ടത്തിൽ കാണും. അപ്പൊ അങ്ങനെയുള്ള അഹന്തയെ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധനങ്ങളും അന്തിമമായ സാക്ഷാത്കാരത്തിൽ അവനെ എത്തിക്കത്തില്ല. പിന്നെ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ അഹന്തി മറ്റുണ്ടെങ്കിലും മറ്റ് അവന്റെ അജ്ഞാനാവസ്ഥയേക്കാൾ അത് ഭേദമാണ്. അജ്ഞാനാവസ്ഥയിൽ അവനിരിക്കുന്ന അഹന്തയേക്കാൾ അത് ഭേദമാണ്. അങ്ങനെ അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അന്തിമമായി അത് ഈ സാധനങ്ങളെല്ലാം ഈ പരിശ്രമങ്ങളെല്ലാം അവസാനിക്കുന്നത് അത് സ്വയം വെളിപ്പെടുമ്പോഴാണ്. ഇതിനെ അവസാനിപ്പിച്ചിട്ട് അത് വെളിപ്പെടുകയല്ല, അത് വെളിപ്പെടുമ്പോൾ ഇത് അവസാനിക്കുന്നു, അതാണ് സംഭവിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഏത് തരത്തിലും പ്രാപ്യമല്ല എന്ന് പറയുന്നത്. പ്രാപ്യമല്ല, നമുക്ക് പ്രാപിക്കത്തക്ക ഒന്നല്ല എന്ന് പറയുന്നത്. ഇനിയുമല്ല, അറിയത്തക്ക ഒന്നുമല്ല. എന്തുകൊണ്ടാണ് അത് പ്രകാശയിലൂടെ പറയുന്നത്, സ്വയം പ്രകാശിപ്പിക്കുന്നത്, അതാണ് അതിന്റെ അന്തിമമായ അവസ്ഥ എന്ന് പറയുന്നതാണ്. അത് ഇവിടെ തനവും സ്വാമി തന്റെ അസ്വരൂപത്തെ അത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് എന്നാണ്. ഒന്നിനൊന്ന് ഒന്നിനെ മറ്റൊന്നിനോട് പരിമയപ്പെടുത്തുക, ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുക, ഇതര അവകാശവാദങ്ങളെല്ലാം ഒന്നും ഒരു അവകാശവാദങ്ങളും ആ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കത്തില്ല. കാരണം ഏഴ് മാർഗങ്ങളും സത്യത്തെ വെളിപ്പെടുത്തുന്നില്ല, അത് സ്വയം വെളിപ്പെടുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തായിരിക്കും അയം ആത്മാ, ഈ ആത്മാവ് പ്രവചനേന അനേക വേദങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് നനഭ്യ അറിയപ്പെടുന്നില്ല, മേധയ ധാരണാശക്തി കൊണ്ട് നനഭ്യ അറിയപ്പെടുന്നില്ല, ബഹുനാശ്രുതേന പാണ്ഡിത്യം കൊണ്ട് നനഭ്യ അറിയപ്പെടുന്നില്ല. ഇയം ഏതൊരാത്മാവിനെയാണ് യേശ സാധവൻ ബ്രഹ്മത്തെ പ്രാർത്ഥിക്കുന്നത്? തേന ആത്മാവിനാൽ ലഭ്യ യേശ ആത്മാവിനാൽ ലഭ്യ സ്വയം ലഭ്യ അറിയപ്പെടുന്നു. തസ്യ സാധകന് യേശ ആത്മാ ഈ ആത്മാവ് സ്വാം തനു സ്വയാഥാർത്ഥ്യത്തെ നിവർണ്ണതയെ വെളിപ്പെടുത്തുന്നു. ഇതേ അർത്ഥത്തിലുള്ള മന്ത്രങ്ങൾ പല ഉപനിഷത്തുകളിലും വരുന്നു, പല ഭാഗങ്ങളിലും വരുന്നുണ്ട്. അതായത് വേദം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല, വേദത്തിലൊരിക്കലും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അതേസമയം ഇതിനെ വെളിപ്പെടുത്തുന്നതും വേദം തന്നെ, ശ്രുതി ഉപനിഷത്ത് അതിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന വിഷയത്തെ ആത്മവിദ്യ എന്നും പറയുന്നുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോഴും പറഞ്ഞു, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ. ഇപ്പൊ അന്യക്കുറവത്തിലുള്ള ശബ്ദധാതുവിന്റെ അർത്ഥം ആത്മവിദ്യയാണ്, വ്യാഖ്യാനത്തെ നശിപ്പിക്കുന്നു, അത് ആത്മവിദ്യയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതേ ഉപനിഷത്ത് എന്ന് പറയും ഇതിനെ വെളിപ്പെടുത്തുന്നു ഇല്ല എന്ന് പറയും. അപ്പൊ പിന്നെ ഇത് രണ്ടും തമ്മിലൊരു വിരോധം നമുക്ക് തോന്നാം. ഒരു ഭാഗത്ത് ഉപനിഷത്ത് എന്ന് പറയുന്ന ആത്മവിദ്യയാണ്, എന്നുവെച്ചാൽ ആത്മാവിനെ വിഷയമാക്കുന്ന വിദ്യ, ആത്മാവിന്റെ സ്വരൂപത്തെ പ്രവേശിപ്പിക്കുന്ന വിദ്യ എന്ന് പറയുന്നു. വേദത്ത് വരുമ്പോൾ പറയുന്നു ഇതിനെ ഒരു വേദത്തിനും ഒരു ശബ്ദത്തിനും പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. ഈ രണ്ടു മുമ്പിൽ വരുന്ന വിരോധം എന്ന് തോന്നുന്നത് ഇതിന്റെ പരിഹാരം എന്താണ്? ആത്മവിദ്യയെക്കുറിച്ച് ആ ശബ്ദത്തെ നിർവഹിച്ചപ്പോൾ തന്നെ ഭാഷകാരൻ പറഞ്ഞു, വിദ്യ എന്ന് പറയുന്നത് അവിടെ പറയുന്നു അത് ആ വിദ്യ ഉണ്ടാകുന്നത് ഇതിന്റെ ഇവിടെ ഭാഷ്യത്തിൽ എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ആത്മാവാരെ ദ്രഷ്ടവ്യം ശ്രോതവ്യവും മന്തവ്യം നിരിധ്യാസനം, ആത്മാവിനെ കുറിച്ച് കേൾക്കണം, ശ്രവണം ചെയ്യണം, മനനം ചെയ്യണം, നിരിധ്യാസനം ചെയ്യണം. ഇതാണ് ആത്മലാഭത്തിനുള്ള സാധനങ്ങളായി വേദം നിർദ്ദേശിക്കുന്നത്, മുഖ്യ സാധനങ്ങൾ. ആത്മനെ ശ്രവിക്കുക, ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഉപനിഷത്ത് ശ്രവണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തിൽ എങ്ങനെയാണോ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്നത് ആ രീതി ശ്രവണം ചെയ്യണം, മനനം ചെയ്യണമെന്നാണ്. പിന്നെ അതിനെ സാക്ഷാത്കരിക്കണമെന്നും പറയും. അപ്പൊ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉപായങ്ങളായി നിർദ്ദേശിച്ചിരിക്കുന്ന ശ്രവണ മനനങ്ങളെയാണ്, നിധ്യാസനങ്ങളെയാണ്, ദ്രഷ്ടവ്യ അതിനെ സാക്ഷാത്കരിക്കണമെന്നും പറയും. അതിനെ അവലംബിക്കേണ്ട ഉപനിഷത്തിനെയാണ് എന്നും പറയുന്നു. അപ്പോൾ ഉപനിഷത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? ആത്മാവിനെ ഒരിക്കലും ഇത് വെളിപ്പെടുത്താൻ കഴിയത്തില്ലെന്നും പറയുന്നു. അതാണ് ഭാഷ്യത്തിൽ പറയുന്ന സമാധാനം. പല ഭാഗങ്ങളും പറയുന്നുണ്ട്, ഗീതയുടെ ഭാഷ്യത്തിലും പറയുന്നുണ്ട്. ആത്മവിദ്യ അവനെ സഹായിക്കുന്നത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ടല്ല, മറിച്ച് ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ ദൂരീകരിച്ചുകൊണ്ടാണ്. ആത്മവിദ്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അത് പ്രകടമാക്കിക്കൊണ്ടല്ല, മറിച്ച് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ ആത്മവിദ്യയുടെ പ്രവർത്തനം ആ രീതിയിലാണ്, അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനെ സഹായിക്കുന്നു. അപ്പൊ ശ്രവണ മനന വിദ്യാസനങ്ങളെല്ലാം സഹായിക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനാണ്. ഞാൻ അജ്ഞനാണെന്നുള്ളൊരു ബോധമുണ്ട്, അതിനെ നശിപ്പിക്കുന്ന ഒരു വിദ്യ അതാണ് ഈ ഉപനിഷത്തിൽ നിന്ന് നമുക്ക് കരകലമാകുന്നു. അല്ലാതെ ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു വിദ്യയല്ല. ആ വിദ്യയ്ക്ക് ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, മറിച്ച് ആത്മാവിന്റെ സ്വരൂപ പ്രകാശത്തിൽ ആ വിദ്യ നശിച്ചു, ആ വിദ്യയ്ക്ക് നിലനിൽപ്പില്ല. പക്ഷെ ആ വിദ്യയ്ക്ക് ഒരു ശക്തിയുണ്ട്, മറ്ററിവുകളിൽ നിന്നും വിലക്ഷണമായ ഒരു ശക്തിയായതുകൊണ്ടാണ് അതിന് ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റും. മറ്റുള്ള എല്ലാ അറിവുകളും ഈ അജ്ഞാന കാര്യമാണ്. അങ്ങനെ അജ്ഞാനത്തെ ആശ്രയിച്ചാണ് അറിവുകളെല്ലാം നിലനിൽക്കുന്നത്. പ്രപഞ്ചബോധം, ദ്വൈതബോധം, ബാക്കിയുള്ള എല്ലാ അറിവും. പക്ഷെ ഈ ഉപനിഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അറിവുണ്ട്, ആത്മാവിന്റെ യഥാർത്ഥ ബോധം, യാഥാർത്ഥ്യം. ആ ബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണെങ്കിലും ആ ബോധത്തിനും ആത്മാവിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാനുള്ള സാമർഥ്യമില്ല. കാരണം ആ ബോധവും ഉണ്ടാകുന്ന ജന്യമാണ് ബോധം. ഒരു സാധകൻ തന്റെ പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ബോധമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്ന ആത്മാവിനാണ് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ബോധം നിഷ്പ്രയോജനമുണ്ട്. ആ ബോധത്തിന് ഒരു ശേഷി എന്താണ്? അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിളക്ക് പ്രകാശിച്ചിരിക്കുമ്പോൾ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇരുട്ട്, ആ ഇരുട്ടിന് വേറെ വിളക്കതിന്റെ അടുത്ത് കൊണ്ടുവന്ന് ആ ഇരുട്ടാണ് നശിക്കുന്നത്. അതുപോലെ ആത്മാവസ്ഥയും പ്രകാശിക്കുന്ന അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല, ഒരു വിദ്യയുടെ ആവശ്യമില്ല, ഒരു വംശത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അങ്ങനെയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിക്കുന്ന അജ്ഞാനവും നിലനിൽക്കുന്നു. അനാദിയായ അച്ചാണ്. അതിനെ നശിപ്പിക്കുന്നതിന് മറ്റൊരു വിളക്ക് വേണം. ആ വെളിച്ചമാണ് ഈ വംശത്തിൽ നിന്നും കിട്ടുന്ന ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. ആത്മാവ് സ്വയം തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആത്മാവ് അതിന്റെ സ്വരൂപത്തെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാസ്വയം പ്രകാശമാണ്. സദാസ്വയം പ്രകാശമാണെങ്കിലും സദാസ്വയം പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധനവും ആത്മാവിന്റെ സ്വപ്രകാശത്തിന്റെ ഇടയ്ക്ക് മാറ്റേണ്ട ഒന്നുണ്ട്. അതാണ് അതിന്റെ സ്വരൂപ വിസ്മൃതി അല്ലെങ്കിൽ സ്വരൂപ അജ്ഞാനം എന്ന് പറയുന്നത്. ആ സ്വരൂപ അജ്ഞാനവും സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ചേർന്ന് തന്നെ ഇരിക്കുന്നു. അതിന് യുക്തിയില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയുന്നത്. യുക്തിയില്ലാത്ത കാര്യത്തിലാണ് മായ എന്ന് പറയുന്നത്. അതിനൊരു യുക്തിയില്ല എന്നർത്ഥം. എന്തുകൊണ്ട് യുക്തിയില്ല? കാരണം ബുദ്ധി യുക്തിയൊന്നും അതുവരെ കടന്നു ചെല്ലുന്നില്ല. ബുദ്ധി യുക്തിയെല്ലാം എന്താണ്? ആ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. അതിന്റെ ആ സൃഷ്ടിക്ക് അതിന്റെ സ്രഷ്ടാവിനെ മറികടക്കാൻ പറ്റുന്നില്ല. അത് അതിന്റെ ഒരു പരിമിതിയാണ്. ബുദ്ധിയും കർമ്മങ്ങളും എല്ലാം ആ പരിമിതിയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടിയിൽ തന്നെയുള്ള പരിമിതി കൊണ്ടാണ് അതിനപ്പുറം പോയി ആ മായയുടെ സ്വരൂപത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനും നിർണ്ണയിക്കാനുള്ള ശേഷിയാണ് ആ സൃഷ്ടിയിൽ തന്നെ അതിന് കിട്ടിയിട്ടില്ല. മറിച്ച് ഒരുപാട് പരിമിതികളുള്ളതാണ്. അതുകൊണ്ട് യുക്തിരഹിതമായ ഒരു പ്രതിഭാസമാണ് ഈ മായ എന്ന് പറയുന്നത്. ആ മായ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനോടുകൂടി തന്നെ അനാദിയായിട്ട് അജ്ഞാനവും നിലനിൽക്കുന്നു. ആ സ്വയം പ്രകാശ അജ്ഞാനത്തെ നശിപ്പിക്കുന്നില്ല, മറിച്ച് ആ അജ്ഞാനത്തെ നിലനിർത്തുക. പ്രകാശം എങ്ങനെയാണോ അതിനോട് ചേർന്നിരുട്ടിന്റെ കൂടെ നിലനിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രകാശിക്കുന്നിടത്ത് പ്രകാശത്തെ ചേർന്നിരുട്ടേക്കും. അവരെ സ്വയം പ്രകാശിക്കുന്ന ആത്മാവും അതെപ്പോഴും എന്ത് ചെയ്യുന്നു? അജ്ഞാനത്തെ അതിനോടൊപ്പം നടത്തുന്നു. അതുകൊണ്ട് ജീവൻ എന്ത് ചെയ്യുന്നു? പരമാത്മ സ്വരൂപമായിരുന്നിട്ടും അജ്ഞാനിയായിരിക്കുന്നു, സംസാരത്തെ അനുഭവിക്കുന്നു. അപ്പൊ സ്വയം പ്രകാശം ഈ അജ്ഞാനത്തെ ബാധിക്കുന്നില്ല. മറിച്ച് അതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ സാധകമാണ്. അത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ പിന്നെ അതിനെ നശിപ്പിക്കുന്നത് എന്ത് വേണം? അതിന് മറ്റൊരു വെളിച്ചം വേണം. അതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ആത്മവിദ്യ ഇതിനെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ല, അത് സദാ പ്രകാശിക്കുന്നതാണ് ആത്മാ. ഇത് ആത്മവിദ്യയുടെ ഏറ്റവും മർമ്മഭാവമാണ്. അതിനെ ഒരിക്കലും പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, സ്വയം പ്രകാശിക്കുന്നു. അതിന്റെ ആത്മവിദ്യയുടെ സ്ഥാനം എന്തെന്ന്? ഈ പറയുന്ന അജ്ഞാനത്തെ, മായയെ നശിപ്പിക്കുന്നു. അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് തനും സ്വാം നിഗണത. തന്റെ സ്വരൂപത്തെ പ്രകടമാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നതാണ്. അതായത് ആത്മവിദ്യ വന്നിട്ട് അതിനെ പ്രകാശിപ്പിക്കുകയല്ല, സദാ അതിന്റെ സ്വരൂപത്തെ അത് പ്രകാശിപ്പിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാണ് പരമാത്മാവ്. പിന്നെ ഈ ആർജിതമായ വിദ്യ, സാധനയിലൂടെയും മറ്റും നേടുന്ന വിദ്യ, ഉപനിഷത്ത് പറയുന്ന ഈ ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ അതിന്റെ ജോലി. അത് നശിക്കുന്നു, അതും സ്വയം ഇല്ലാതാകുന്നു. എന്തുകൊണ്ട്? അതും ഉണ്ടായതാണ്. നശിക്കുന്നത് ഉണ്ടാകുന്നതെല്ലാം നശി ആർജിച്ചതാണ് ഒരു സാധകൻ, ഒരു ജീവൻ ആർജിച്ചതാണ് ഈ ആത്മവിദ്യ. ആത്മവിദ്യ നശിക്കും. പിന്നെ കേവലം ശേഷിക്കുന്ന എന്താണ്? സ്വയം പ്രകാശിക്കുന്നു. മായാരഹിതമായ മായാശൂന്യമായ ആത്മാവ് ശേഷിക്കുന്നു. അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. പിന്നീട് അവന് ജന്മ മരണങ്ങളെല്ലാം അവസാനിക്കുന്നു. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മവിജയുടെ ആവശ്യം എന്താണ്, എന്നാൽ അതിന്റെ പരിമിതി എന്താണ് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ പരിമിതി എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും അവന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ആവശ്യകത എന്താണ്, അവന് മാത്രമേ ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾ വളരെ ക്ലേശിച്ച് ഈ ആത്മവിദ്യയെ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. സമ്പാദിച്ചുകൊണ്ടാണ് സംരക്ഷിച്ച് നിലനിർത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിന് അത് അവൻ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ജോലി നിർവഹിക്കുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അവസാനിക്കുന്നു, അയാൾ മുക്തനായിത്തീരുന്നു. ഇതാണ് ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് അദ്വൈത സിദ്ധാന്തത്തിൽ അവസാനമായി പറയുന്ന കാര്യം. അതാണ് അതിനപ്പുറം തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധ്യമുള്ള കാര്യങ്ങളല്ല. അതാണ് ഈ മന്ത്രത്തിനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ അടുത്ത ക്ലാസ് ചർച്ച ചെയ്യും.